ആധുനികതയുടെ പടിപ്പുര, പേജ് 183 കാറൽ മാർക്സ്. ആധുനിക സാഹിത്യ നിരൂപണത്തിൽ കൂടെ കൂടെ വന്ന് മുഖം തരാതെ കടന്നു കളയുന്ന ഒരു പരികൽപ്പനയാണ് അന്യവൽക്കരണം. മനസ്സിൽ അന്യവൽക്കരണമെന്ന ആശയം പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സാഹിത്യ ആദർശകർക്കെല്ലാം തന്നെ. അന്യവൽക്കരണത്തെക്കുറിച്ച് തികഞ്ഞ വ്യക്തതയോടെ ഉപന്യസിച്ച കാറൽ മാർക്സിനെ ആധികാരികമായി ഒരു സഹായരേഖയായി അവതരിപ്പിക്കുകയാണ് ഈ കുറിപ്പിൻ്റെ ലക്ഷ്യം. മാർക്സിൻ്റെ ദ എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് 1844 തൊഴിലാളികളുടെ അന്യവൽക്കരണം എന്ന വിഷയം വിശകലനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളിയുടെ അന്യവൽക്കരണം അയാളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോട് മാത്രമല്ല നിർമ്മാണ വൃത്തിയിലും ഇതേ അന്യവൽക്കരണം വെളിപ്പെടുന്നു. ഉൽപ്പന്നം നിർമ്മാണക്രിയയുടെ ഫലം മാത്രമാണ്. തൊഴിലിൻ്റെ ഉൽപ്പന്നത്തോടുള്ള അന്യത തൊഴിലിൻ്റെ ക്രിയയോടുള്ള അന്യത തന്നെ. ക്രിയയുടെ അന്യവൽക്കരണം അന്യവൽക്കരണത്തിൻ്റെ ക്രിയ. നിർമ്മാണം എന്നത് ക്രിയാത്മകമായ അന്യവൽക്കരണമാണെന്ന് മാർക്സ് പറയുന്നു. തൊഴിലിൻ്റെ അന്യവൽക്കരണത്തിന് കാരണങ്ങൾ എന്തൊക്കെ? ആദ്യമായി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ബാഹ്യമാണെന്നത് തന്നെ. അതയാളുടെ സത്വത്തിൻ്റെ ഉണ്മയുടെ അംശമല്ല. തൊഴിലിൽ നിന്നയാൾ നേടുന്നത് അസംതൃപ്തിയാണ്. തൻ്റെ തൊഴിലിൽ നിന്ന് താൻ അന്യനാണെന്ന് അയാൾക്ക് തോന്നുന്നു. തൻ്റെ താൻ തൊഴിലിൽ തനിക്ക് അന്യനാണെന്നും തൊഴിലിൽ നിന്നകന്നിരിക്കുമ്പോൾ താൻ തൻ്റെ ഭവനത്തിലാണെന്നും തൊഴിലിൽ ആത്മക്കനാക്കുമ്പോൾ താൻ തൻ്റെ ഭവനത്തിലല്ലെന്നും തൊഴിലാളിക്ക് തോന്നും. തന്മൂലം അയാളുടെ തൊഴിലാളൽ ഐച്ഛികമല്ല, ബലാൽകൃതമാണ്. അതായത് നിർബന്ധിത തൊഴിൽ ആണത്. അത് ഒരാവശ്യത്തിൻ്റെ സംതൃപ്ത നിർവഹണമല്ല. ബാഹ്യമായ തൊഴിൽ മനുഷ്യ സ്വയം അന്യവൽക്കരണമാകുന്ന തൊഴിൽ, ആത്മത്യാഗത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും തൊഴിലാണ്. തൊഴിലിൻ്റെ ബാഹ്യതയ്ക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് തൻ്റേതല്ല, മറ്റാരുടേതോ ആണെന്ന വസ്തുതയാണത്. അത് തൻ്റേതല്ല, താൻ അതിൻ്റേതാണ് താനും. പേജ് 184. പക്ഷേ തനിക്ക് വേണ്ടിയല്ല, മറ്റാർക്കോ വേണ്ടിയാണ് താൻ അതിൻ്റേതായിത്തീരുന്നത്. തൊഴിലാളികളുടെ പ്രവർത്തനം അയാളുടെ അനൈച്ഛിക പ്രവർത്തനമല്ല, അത് അയാളുടെ സത്വത്തിൻ്റെ നഷ്ടപ്പെടൽ മാത്രമാകുന്നു. ജീവിതം പ്രവർത്തനമാണെന്ന് മാർക്സ് വ്യക്തമാക്കുന്നു. പക്ഷേ ആ പ്രവർത്തനം തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എതിരെ തിരിയുകയാണ്. അത് അയാളിൽ നിന്ന് സ്വതന്ത്രമാണ്. അത് അയാൾക്ക് സ്വന്തമല്ല. തന്മൂലം വസ്തുക്കളുടെ അന്യവൽക്കരണത്തോടൊപ്പം ആത്മവൽക്കരണവും സംഭവിക്കുന്നു. പ്രകൃതി മനുഷ്യൻ മറ്റൊരു ശരീരമാണെന്ന് മാർക്സ് ധ്വനിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഉപാധിയും ജീവപ്രവർത്തനത്തിൻ്റെ ഉപകരണവുമാണത്. എന്നാൽ അത് അവൻ്റെ സ്വശരീരമല്ല താനും. അതുകൊണ്ട് നേച്ചർ ഈസ് മാൻസ് ഇനോർഗാനിക് ബോഡി എന്ന് മാർക്സ് എഴുതുന്നു. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ജീവിതം പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗം തന്നെ. അന്യവൽകൃതമായ തൊഴിൽ മനുഷ്യനെ സ്വവർഗത്തിൽ നിന്നും, അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെ അന്യമാക്കുന്നു. തൊഴിലാളിയുടെ തൊഴിൽ, ജീവപ്രവർത്തനം, നിർമ്മാണാത്മകമായ ജീവിതം, അവൻ്റെ ഭൗതിക ശാസ്ത്രം മാത്രം മുന്നിൽ കാണുന്നു. ജീവിതം ജീവിതത്തിനുള്ള ഉപാധിയാണ്. ഏത് ജീവിയെ സംബന്ധിച്ചും ഒരു ജന്തു അതിനെ അതിൽ നിന്ന് വേർതിരിക്കുന്നില്ല. അത് അതിൻ്റെ ജീവപ്രവർത്തനം മാത്രമാണ്. മനുഷ്യനും അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അന്യവൽക്കൃതമായ തൊഴിൽ ഇപ്പറഞ്ഞ സ്വാഭാവികതയെ തകിടം മറിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, അന്യവൽക്കൃതമായ തൊഴിൽ മനുഷ്യൻ്റെ പ്രകൃതി ദത്തമായ വർഗശാസ്ത്രത്തെ, സ്വാഭാവിക ജീവിതത്തെ അവന് അന്യമാക്കുകയും വ്യക്തിപരമായ നിലനിൽപ്പിനുള്ള ഉപാധിയാക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യനെ അവൻ്റെ ശരീരത്തിൽ നിന്നും, ബാഹ്യപ്രകൃതിയിൽ നിന്നും, ചിത്തസത്തയിൽ നിന്നും, മനുഷ്യ അസ്തിത്വത്തിൽ നിന്നും അന്യവൽക്കരിക്കുന്നു. അങ്ങനെ മനുഷ്യനിൽ നിന്ന്, സഹജീവികളിൽ നിന്ന് അന്യനായിത്തീരുന്നു. സ്വന്തം തൊഴിലിനോട് മനുഷ്യൻ പുലർത്തുന്ന ബന്ധം മറ്റുള്ള ഏതിനോടും ആരോടും പുലർത്തുന്ന ബന്ധങ്ങളിൽ പ്രതിഫലിപ്പിക്കുമെന്ന് മാർക്സ് സിദ്ധാന്തിക്കുന്നു. 31. ചരിത്രം മാർക്സിസം. ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന വിശ്വോത്തര നോവലിലെ വാക്യം ഓർമ്മിക്കുക. എ കിങ് ഈസ് എ ഹിസ്റ്ററീസ് സ്ലേവ്. മനുഷ്യൻ്റെ അബോധാത്മകവും സാമാന്യവുമായ സമഷ്ടി ജീവിതമാണ് ചരിത്രമെന്ന് അദ്ദേഹം തുടർന്നെഴുതുന്നു. ചക്രവർത്തിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ചരിത്രത്തിൻ്റെ ഉപകരണം മാത്രമാണെന്ന് ടോൾസ്റ്റോയ് അഭിപ്രായപ്പെടുന്നു. പേജ് 185. മഹാത്മാർക്ക് ചരിത്ര സംഭവങ്ങളിൽ വെറും ലേബലിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളെന്നും അദ്ദേഹത്തിന് പക്ഷമുണ്ട്. ചരിത്രം മനുഷ്യനേക്കാൾ ശക്തമാണെന്നർത്ഥം. സമൂഹത്തിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ കാർൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും പ്രഖ്യാപിക്കുകയുണ്ടായി. ചരിത്രത്തിന് പുതിയൊരു അന്വയം അന്വേഷിച്ച മാർക്സിസം ജീവിതത്തെയും സമൂഹത്തെയും സംബന്ധിച്ച പൂർവ്വധാരണകൾ കടപുഴക്കി. ചരിത്രത്തിന് മുന്നോട്ട് നീങ്ങാനുള്ള മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സൈൻ പോസ്റ്റാണ് മാർക്സിസം ജോർജ് ലൂക്കാച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ചരിത്രം, സമൂഹം എന്നീ വാക്കുകൾക്ക് പുതിയ ഭാഷ്യങ്ങൾ നൽകാൻ മാർക്സിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. കലയുടെ നിർമ്മിതിയിൽ വ്യക്തിചരിത്രത്തോടും സമൂഹത്തോടും കടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്രത്തോളം? ഒരു വ്യക്തിയുടെ ജീവരക്തം മാത്രമോ സാഹിത്യകൃതി അല്ലെന്ന് മറുപടി പറയുന്നവർ ധാരാളം. അല്ലെന്ന് പറയുന്നതോടൊപ്പം ചില വഴികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു മാർക്സിസ്റ്റുകൾ. ചരിത്രം, സമൂഹം എന്നിവയെ ആധാരമാക്കി കലയെ സമീപിക്കുന്ന മാർക്സിസ്റ്റുകളും നോൺ മാർക്സിസ്റ്റുകളുമായി സൗന്ദര്യ ചിന്തകരുടെ മുഖ്യവാദ്യമുഖങ്ങൾ ഇവിടെ സംക്ഷേപിക്കാം. ടെയ്ൻ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന ഗംഭീര പുസ്തകത്തിന് സ്വയം എഴുതി ചേർത്ത പീഠികയിലാണ് ഹിപ്പോളിറ്റ് ടെയ്നിനെ സാഹിത്യ വിചാരം സമാഹൃതമായിരിക്കുന്നത്. ഭാവനയുടെ ഒരു ശുദ്ധലീല മാത്രമല്ല സാഹിത്യകൃതി, ഒരു മത്ത മസ്തിഷ്കത്തിൻ്റെ ചാബല്യവുമല്ല അത്. സമകാല വ്യവസ്ഥിതിയുടെ ഒരു പകർപ്പെഴുത്തും ഒരു ധീക്ഷണയുടെ സവിശേഷാസ്തിയുടെ ഗമകവും ആണത്. അനേക ശതകങ്ങൾക്ക് മുമ്പ് പൂമുഖത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ അനുഭൂതികളും ചിന്തകളും സമർപ്പിച്ച അടയാളങ്ങൾ പഴയ കൃതികളിലുണ്ട്. ഏതൊരു കൃതിയും ഒരു പുരാതന ജീവിയുടെ അവശിഷ്ടം പോലെയാണെന്ന് ടെയ്ൻ പറയും. അവശിഷ്ടമായ പുറന്തോടിന് പിറകിൽ ഒരു ജീവി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സാഹിത്യകൃതിക്ക് പിറകിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെന്നും പറയാം. പുറന്തോടിനെ പറ്റി നാം പഠിക്കുന്ന അതിനുള്ളിൽ ജീവിച്ചിരുന്ന ജന്തുവിനെക്കുറിച്ചുള്ള ഒരവബോധം സ്മാർജിക്കലാണ്. അതുപോലെ ഒരു സാഹിത്യകൃതിയുടെ വിശകലനത്തിലൂടെ അതിനുള്ളിൽ വർത്തിക്കുന്ന മനുഷ്യനെ വായനക്കാരൻ തിരിച്ചറിയുന്നു. പേജ് 186. പുറന്തോടും സാഹിത്യ രേഖയും മൃതമത്രേ, ജീവി പ്രതിഭാസത്തെ സൂചിപ്പിക്കുന്നതിലൂടെ ആണ് അവ മൂല്യവത്താകുന്നത്. ഒരു മനുഷ്യനെ കാണുമ്പോൾ നാം അന്വേഷിക്കുന്നത് ആരെയാണ്? അയാളുടെ ഉള്ളിലുള്ള മനുഷ്യനെ. ഒരു മനുഷ്യൻ്റെ എല്ലാത്തരം ആവിഷ്കാരങ്ങൾക്കുമിടയിൽ ഗുപ്തമായ ഒന്നുണ്ട്, അയാളുടെ ആത്മാവാണത്. ആന്തരമനുഷ്യൻ ബാഹ്യമനുഷ്യനിൽ ഒളിച്ചിരിക്കുന്നു. ബാഹ്യമനുഷ്യൻ ആന്തരമനുഷ്യനെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിന് ജന്തുശാസ്ത്രത്തെ പോലെ അതിൻ്റെതായ ഒരു ശാസ്ത്രമുണ്ടെന്നാണ് ടെയ്ൻ പറയുക. മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്ക് പിമ്പിൽ ഒരു വംശത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ മുദ്ര ഉണ്ടായിരിക്കും. ഓരോ മനുഷ്യനിലും പ്രാഥമികമായ ഒരു ധാർമ്മികാവസ്ഥയുണ്ട്. ഒരു ധാർമ്മികാവസ്ഥയ്ക്ക് 3 സ്രോതസ്സുകളുണ്ട്: വംശം, പരിസരം, കാലഘട്ടം എന്നിങ്ങനെ. വംശം എന്ന പരികൽപ്പനയിൽ ടെയ്ൻ ഏതൊക്കെ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് നോക്കാം. ശരീരഘടന, ചിത്തവൃത്തി വിശേഷങ്ങൾ, സഹജമായ പൈതൃകം എന്നീ വംശം എന്ന പരികൽപ്പനയുടെ പരിധിയിൽപ്പെടും. കന്നുകാലികൾ, കുതിരകൾ എന്നിവയിൽ പല ഇനങ്ങളുമുണ്ടല്ലോ. അതുപോലെ മനുഷ്യരിലും പല ഇനങ്ങളുമുണ്ട്. ചില മനുഷ്യവംശങ്ങൾ പരമ്പരയാ ധീരവും ബുദ്ധിസമ്പന്നവുമായിരിക്കാറുണ്ട്. മറ്റു ചില വംശങ്ങളാകട്ടെ കാതരവും ദുർബലവുമായിരിക്കും. ചില വംശങ്ങൾക്ക് ചില നിസർഗസിദ്ധികൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ആര്യവംശത്തിൻ്റെ കാര്യമെടുക്കുക. ആര്യവംശജർക്ക് അന്നും ഇന്നും സ്വകീയമായ ചില മുഖമുദ്രകളുണ്ട്. ഒരു വംശത്തിൻ്റെ ആന്തരഘടനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വംശം അധിവാസസ്ഥനായമായിരിക്കുന്ന പരിസരത്തിൻ്റെ അഥവാ പാരിസ്ഥിതികയുടെ കാര്യം പരിഗണിക്കേണ്ടതായി വരും. കാരണം ലോകത്തിൽ മനുഷ്യൻ ഒറ്റയ്ക്കല്ല, പ്രകൃതി അവനെ ആവരണം ചെയ്യുന്നു. ഇതര മനുഷ്യർ ഇവരെ വലയും ചെയ്യുന്നു. വിവിധ ദേശങ്ങളിൽ അധിവസിക്കുന്ന ആര്യവംശജർ അന്യോന്യം വ്യത്യസ്തമായിരിക്കുന്നത് അതുകൊണ്ടാണ്. മലയോരങ്ങൾക്കും സാഗരതടങ്ങൾക്കും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. തണുപ്പ് രാജ്യങ്ങൾക്കും ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്.